السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അവർ പറഞ്ഞു, ഹദീസിന്റെ ക്രോഡീകരണം അത് നമുക്ക് ഒരൊറ്റ വിഷയമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥരചന നടന്നു, ഹദീസുകൾ ക്രോഡീകരിച്ചു, ഹദീസുകൾ പണ്ഡിതന്മാർ ശേഖരിച്ചു, അവരത് ക്രോഡീകരിച്ചു, ഗ്രന്ഥത്തിലാക്കി, ഗ്രന്ഥരൂപത്തിലാക്കി, ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. ഇങ്ങനെ ഉലമാക്കൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ചപ്പോൾ എല്ലാവരും ഒരേ രീതിയിലല്ല ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ മുസന്നഫാത്തുകൾ അല്ലെങ്കിൽ കുത്തുബുൽ ഹദീസ് അല്ലെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, ഉലമാക്കളുടെ രചനകൾ എല്ലാ ഹദീസുകളാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി വന്നിട്ടുള്ള ഹദീസുകളാണുള്ളത്. വേറെ ചിലതിൽ സഹാബികളിൽ നിന്നുള്ളത്, താബിഈങ്ങളിൽ നിന്നുള്ളത്, അങ്ങനെയുള്ളതൊക്കെ വേറെ ചില ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ. എന്താണെങ്കിലും ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഉലമാക്കൾ രചിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ അവരത് ക്രോഡീകരിച്ചിട്ടുള്ളത് ഒരേ രീതിയിലല്ല നടത്തും. അത് പലരും പല രൂപത്തിലാണ് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത് പല കോലത്തിലാണ് നടത്തം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതില് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് രൂപത്തിലാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. മൊത്തത്തിൽ രണ്ട് രൂപത്തിൽ. ഇതല്ലാത്തതിന്റെ ഉപവിഭാഗങ്ങളുണ്ട്, അതിൽ ചിലത് നമ്മൾ വിശദീകരിക്കും പ്രധാനപ്പെട്ടത്. ആ രണ്ട് രൂപത്തിൽ തൻഖസിമു അലാ ഖിസ്മൈനി, രണ്ട് രൂപത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതാ പറഞ്ഞത് കേട്ടോ, ആമ്മായ ഏറ്റവും ആമ്മായ രൂപത്തിൽ ഈ ഹദീസ് ഗ്രന്ഥങ്ങളെ രണ്ട് ഖിസ്മായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മാ സുന്നിഫ അലൽ അബ്വാബ്, ഈ രൂപത്തിലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ. അത് നമുക്ക് നോക്കിയാലത് മനസ്സിലാവും, നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒരു ഹദീസിന്റെ ഗ്രന്ഥം എടുത്ത് നോക്കിയാല് അല്ലെങ്കിൽ ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാല് എല്ലാം ഒരേ രീതിയിലല്ല ഉണ്ടാകും. അതിന്റെ ഇതിലാണ് നമ്മൾ പറയുന്നത്. അതിലൊന്ന് മാ സുന്നിഫ അലൽ അബ്വാബ്, അതായത് ബാബുകളുടെ അടിസ്ഥാനത്തിൽ ഹദീസുകൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ. ആ ഹദീസിൽ എന്തുണ്ടാവും? കിതാബുകൾ ഉണ്ടാവും, ഇന്ന കിതാബ്. ആ കിതാബുകൾക്ക് കീഴിൽ ചില ബാബുകൾ ഉണ്ടാവും, ആ ബാബുകൾക്ക് ചില ഉൻവാനുകൾ ഉണ്ടാവും. ഇതൊരു രീതിയാണ്, ഇത് ഹദീസ് ക്രോഡീകരണത്തിന്റെ ഒരു രീതിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണത് പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആ ബുഖാരി അല്ലെങ്കിൽ മുസ്ലിം, അങ്ങനെ നമ്മള് അത് പറഞ്ഞു പോയത് കൊണ്ട് മാത്രം നമുക്കത് അത്ര ഉപകാരപ്പെട്ടുകൊള്ളണമെന്നല്ല. അപ്പൊ ഇതാണ് ഒരു രീതി, എങ്ങനെ ബാബുകൾ തിരിച്ചിട്ട് അതിൽ ഹദീസുകൾ കൊണ്ടുവരിക, ആ വിഷയ സംബന്ധമായിട്ടുള്ള ഹദീസുകൾ ആ ബാബിൽ കൊണ്ടുവരിക. കിതാബ്, ബാബ്, അതിനൊരു ഒൻവാൻ ഉണ്ടാകും. അപ്പൊ അതിന് പ്രത്യേകമായ ചില പേരുകൾ, ഇസ്തിലാഹിയായിട്ടുള്ള ചില സാങ്കേതിക പദങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പറയാം. ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് പറയാം. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ രണ്ടായി തിരിക്കുമ്പോ ഹദീസ് ക്രോഡീകരിച്ച രീതിയെ അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ രണ്ടായി തിരിക്കുമ്പോ അതിൽ ഒന്നേതാണ്? ബാബുകളുടെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, അതാണ് സുന്നിഫ സുന്നിഫ അലൽ അബ്വാബ്. ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു അൽ കുത്തുബു സിത്ത, ബുഖാരി എടുത്തോക്കി, മുസ്ലിമുകൾ എടുത്തോക്കി, അബൂദാവൂദ്, തുർമുദി ഒക്കെ എടുത്തോക്കി, ഇതേ രൂപത്തിലായിരിക്കും. അല്ലറ ചില്ലറ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, ഇതൊരു രീതിയാണ്. രണ്ടാമത്തേത്, ആ വിഷയത്തിൽ വരുന്ന രണ്ടാമത്തെ ഇനം, അൽ ഖിസ്മു സാനി, മാ സുന്നിഫ അലൽ മസാനീദ്, മുസ്നദുകളായിട്ട് രചിക്കപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, അത് മുസ്നദുകളാണ്. ഇപ്പോ ഇമാം അഹമ്മദ് ഹംബലിന്റെ മുസ്നദ് എടുത്തു നോക്കിയാൽ ഇന്ന കിതാബ്, ഇന്ന ബാബ്, അതിലൊരു എൻവാന്, അത് കാണൂല. അപ്പൊ അതെന്താന്ന് ചോദിക്കണ്ട, എന്താ ഇങ്ങനെ ബുഖാരി ഇങ്ങനെയുള്ള, മുസ്ലിം ഇങ്ങനെയാണല്ലോ. അപ്പോ മുസ്നദ് ഹദീസിന്റെ ഗ്രന്ഥാണ്. കുറെ മുസ്നദുകളുണ്ട്, ഒരുപാട് മുസ്നദുകളുണ്ട്. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുമ്പോൾ പറയേണ്ടതാണ്. അപ്പൊ മുസ്നദുകൾ അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളാണ്. അതെന്താന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നുണ്ട്. ഇതാണ് അതിന്റെ രണ്ടാമത്തെ രീതി. അപ്പൊ ആമായിട്ട് ഈ രണ്ട് രൂപത്തിലാണ് ഹദീസുകളെ തിരിച്ചിട്ടുള്ളത്. ഇതല്ലാത്ത വേറെയും ചിലതുണ്ട്, നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് സാന്ദർഭികമായിട്ട് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അപ്പൊ ഈ രണ്ട് രീതികൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, മാ സുന്നിഫ അലൽ അബ്വാബ്. രണ്ടാമത്തെ രീതി, മാ സുന്നിഫ അലൽ മസാനീദ്. മുസ്നദിന്റെ ഗ്രന്ഥങ്ങൾ ഒക്കെ പറയുന്നത് ഹദീസ് തന്നെയാണ്. വേറെ ചിലതൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ എന്താണ്, ഇബ്സല്ലാ സ്വലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകൾ, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ. അപ്പൊ അത് മുസ്നദ് എന്താണ്? ഹദീസ് ഗ്രന്ഥാണ്. വേറെയും മുസ്നദുകളുണ്ട്. അപ്പൊ ഇതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം. ഇനി അതിൽ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഉലമാക്കൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ചു. അപ്പൊ ഈ രണ്ട് രൂപത്തിൽ ഇനി ഇതിന്റെ ചില വിശദീകരണങ്ങളാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ ബാബുകളായിട്ട് തിരിച്ച ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, അതല്ലാത്തതുണ്ട്. അതിൽ വരുന്ന ചില ഉപവിഭാഗങ്ങൾ, അതിലൊന്ന് മനസ്സിലാക്കേണ്ടത് സിഹാഹ്, സിഹാഹിന്റെ ഗ്രന്ഥങ്ങൾ. നമ്മൾ അൽ കുത്തുബു സിത്ത എന്ന് പറഞ്ഞതുപോലെ തന്നെ അൽ കിതാബ് സ്വഹീഹ് അല്ലെങ്കിൽ അസ്സിഹാഹ്. ഇമാം ബുഖാരിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ, മുസ്ലിമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് പറയും അല്ലേ, അസ്സഹീഹ് അല്ലെങ്കിൽ സിഹാഹ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ കുത്തുബുല്ലതി ജുമഅത്ത് സ്വഹീഹൽ അഹാദീസ്, സ്വഹീഹായ ഹദീസുകൾ ശേഖരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളാണെന്ത്? കുത്തുബു സിഹാഹ്. വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ശേഖരിച്ചിട്ടുള്ള, ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളെയാണ് സ്വഹീഹായ ഗ്രന്ഥങ്ങൾ. അത് ആ പ്രയോഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും, സ്വഹീഹ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സ്വഹീഹുൽ ജാമിഅ്, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ മുസ്ലിം. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥമാണത്. ഇങ്ങനെ ഒരുപാട് സഹീഹുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് ബുഖാരിയും മുസ്ലിമും. അപ്പൊ ഇതാണ് സിഹാഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതാണ്, അല്ലെങ്കിൽ സ്വഹീഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതാണ്, സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള, ശേഖരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ. അതാണ് അതിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് അൽ ജാമിഅ്. ജാമിഅ് എന്നുള്ളത് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും, ദർസുകൾ കേൾക്കുന്ന ആളുകൾക്കറിയാം. ഇപ്പൊ തുർമുദിന്റെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയല്ലേ, ജാമിഅ് തുർമുദിയാണ്, ജാമിഅ് തുർമുദി. ബുഖാരി മുസ്ലിമിനെ കുറിച്ച് പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ എന്ന് പറയും, അൽ ജാമിഅ് അസ്സഹീഹ് അൽ ബുഖാരി. ഈ ജാമിഅ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ജാമിഅ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിന്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥം, ഇസ്തിലാഹിയായിട്ടുള്ള അതിന്റെ അർത്ഥം ജാമിയ അല്ലെങ്കിൽ ജവാമിയകൾ. ഇപ്പൊ ജാമിയ തുർമുദി, ഇപ്പം ഇമാം അഹമ്മദ് ഹംബലിന്റെ മുസ്നദിനെ കുറിച്ച് അങ്ങനെ പറയോ? ജാമിയ മുസ്നദ് എന്ന് പറയോ? അറിയില്ല, അറിയില്ല. അപ്പെന്തുകൊണ്ടാണ് ജാമിയ എന്ന് പ്രയോഗിക്കുന്നത്? ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങൾക്ക് എന്തുകൊണ്ട് ജാമിയ എന്ന് പ്രയോഗിക്കുന്നു? എന്താണ് അതിന്റെ പ്രത്യേകത? അപ്പൊ ജാമിയ അല്ലെങ്കിൽ ജവാമിയ എന്ന് ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ വിളിക്കാനുള്ള കാരണം, ഹുവ കിതാബുൽ ഹദീസി അൽ മുറത്തബു അൽ അബ്വാബിൽ ലദീ യൂജദു ഫീഹി അഹാദീസുൻ ഫീ ജമീഇ മൗദുആതി ദീനി വ അബ്വാബിഹി. അതായത് ദീനിന്റെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ജാമിഅ അല്ലെങ്കിൽ അൽ ജവാമിഅ എന്ന് പറയുന്നത്. അതായത് ദീനിന്റെ എല്ലാ വിഷയങ്ങളും ആ ഹദീസിന്റെ ഗ്രന്ഥത്തിലുണ്ടാവും. അതുകൊണ്ട് ജാമിഅ എന്ന് പറഞ്ഞു. ഇപ്പൊ തുർമുദിനെ കുറിച്ച് ജാമിഅ തുർമുദി അല്ലെങ്കിൽ അൽ ജാമിഅ സ്വഹീഹ്, ഇത് സാധാരണ നമ്മൾ കേട്ടുവരാറുള്ള ഒരു പ്രയോഗമാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഇതാണ്, നമ്മുടെ ശരീഅത്തിന്റെ അല്ലെങ്കിൽ ദീനിന്റെ എല്ലാ വശങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ അതൊരു കിതാബായിട്ട് ബാബുകളായിട്ട് എല്ലാ വിഷയങ്ങളും കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി ക്രോഡീകരിച്ചിട്ടുള്ള രചിക്കപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾക്കാണ് എന്ത് പറയുന്നത്? അൽ ജാമിഅ എന്ന് പറയുന്നത്. അതിന് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, പ്രധാനമായിട്ടും 8 വിഷയങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകുക. അതങ്ങനെ തന്നെ ഷർത്തൊന്നുമല്ല കേട്ടോ. എന്നാലും ഉലമാക്കൾ പറഞ്ഞു വഅദദുഹ സമാനിയ സമാനിയത്തു അബ്വാബ്, ഏതാണ്ട് 8 ബാബുകളായിട്ടാണ് റഈസിയ, പ്രധാനമായിട്ടും 8 വിഷയങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകുക. അതായത് അഖായിദ് വൽ അഹ്കാം വൽ സിയർ വൽ ആദാബ് വൽ തഫ്സീർ വൽ ഫിതൻ വ അശ്റാത്തു സാ വൽ മനാഖിബ്. ഇങ്ങനെ 8 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ജാമിഅ എന്ന് പറയുന്നത്. അപ്പൊ അഖായിദ് ഉണ്ടാകും, വിശ്വാസപരമായ കാര്യങ്ങൾ ഉണ്ടാകും, അതില് വിധികളെക്കുറിച്ചുള്ള ഹദീസുകൾ ഉണ്ടാകും, സിയർ നമ്മൾ താരിഖ് എന്ന് പറയാലോ ചരിത്രം അതിൽ പറഞ്ഞിട്ടുണ്ടാകും, അതേപോലെ തന്നെ ആദാബുകൾ ഉണ്ടാകും, തഫ്സീർ ഉണ്ടാകും, ഫിത്തന് ഉണ്ടാകും, അശ്റാത്തുസ അന്ത്യസമയത്തിന്റെ അടയാളങ്ങൾ, അതേപോലെ തന്നെ മനാഖിബുകൾ. ഇങ്ങനെ പ്രധാനപ്പെട്ട 8 വിഷയങ്ങൾ ഇതിങ്ങനെ അധ്യായക്രമത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾക്കാണ് എന്ത് പറയുന്നത്? അൽ ജാമിഅ എന്ന് പറയും. തുർമുദിനെ കുറിച്ച് ജാമിഅ എന്ന് പറയും, സുനന് തുർമുദി എന്ന് പറയും. അതെന്താ അങ്ങനെ? തുർമുദിനെ കുറിച്ച് രണ്ടും പറയലുണ്ട്, ജാമിഅ എന്നും പറയലുണ്ട്, സുനനെന്നും പറയലുണ്ട്. രണ്ടു പേർ കേട്ടിട്ടുണ്ടാവും അല്ലെ? സുനന് തുർമുദി എന്നായിരിക്കും ചിലപ്പോൾ അധികം കേട്ടിട്ടുണ്ടാവും. ഇൻഷാല്ലാ നമുക്കത് സമയത്തിനനുസരിച്ച് വിശദീകരിക്കാം. അപ്പൊ ഇതാണ് ജാമിഅ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ബുഖാരി അതിൽപ്പെടും, മുസ്ലിം അതിൽപ്പെടും, തുർമുദി അതിൽപ്പെടും. അതൊക്കെ ജാമിയ ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ അധ്യായക്രമത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ ദീനിന്റെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെയാണ് ജാമിയ എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്താണ് ജാമിയ എന്ന് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകണം. ഇത്തരത്തിലുള്ള ദർശനങ്ങൾ കേൾക്കുമ്പോൾ ജാമിയ തുർമുദി, അപ്പൊ നമുക്കത് മനസ്സിലാക്കാം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ ഇതാണ് ജാമിയ. രണ്ടാമത്തേത്, അപ്പൊ ഇതൊരു വകുപ്പ്, ഇത്തരത്തിലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, ബുഖാരി പോലെ, മുസ്ലിം പോലെ, തുർമുദി പോലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. രണ്ടാമത്തേത് അസ്സുനൻ. നേരത്തെ പറഞ്ഞ നമ്മളെന്ത്? അസ്ഹാബു സുനൻ അല്ലെങ്കിൽ അസ്സുനനുൽ അർബഅ, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇങ്ങനെയുള്ള സുനനുകൾ, ഇതല്ലാത്ത സുനനുകളുണ്ട്, ഒരുപാട് സുനനുകളുണ്ട്, ഇതല്ലാത്ത സുനനുകളുണ്ട്. അപ്പൊ ഇങ്ങനെ സുനനെന്ന് കേൾക്കുമ്പോ സുനനു നസായി അല്ലെങ്കിൽ സുനനു ഇബ്നു മാജ അല്ലെങ്കിൽ സുനനു തുർമുദി, സുനനു നസായി, അവിടെ ജാമിഅ എന്നല്ല പറയാ, സുനൻ നസായി, സുനൻ ഇബ്നു മാജ. അപ്പൊ അങ്ങനെയുള്ള ഹദീസിലെ ഗ്രന്ഥം എന്തുകൊണ്ടാണ് അതിനെ സുനന് എന്ന് വിളിക്കുന്നത്? അതിന്റെ ഇസ്തിലാഹിയായിട്ടുള്ള അർത്ഥം ഹിയൽ കുത്തുബു അല്ലത്തി തജ്മഉ അഹാദീസ് അൽഅഹ്കാമിൽ മർഫുഅ മുറത്തബ അലാ അബ്വാബിൽ ഫിഖ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അഹ്കാമുകളെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹലാവ് അഹ്റാമ് ഹലാലുകൾ, അതേപോലെ തന്നെ അഹ്കാമുകൾ, ഇങ്ങനെയുള്ള കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളാണ് ഏത്? സുനൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ജാമിയിൽ എണ്ണി പറഞ്ഞ ഉണ്ടല്ലോ ദീനിന്റെ എല്ലാ വശങ്ങളും, മനാഖിബുകൾ, സിയറുകൾ, തഫ്സീറുകൾ, അതൊന്നും ചിലപ്പോൾ ഇതിൽ തെരഞ്ഞാല് കാണൂല. അതാണിത് സുനനുകൾ എന്ന് പറയുന്നത്. അപ്പൊ സുനന് കൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതാണ്. എന്ത്? കർമ്മശാസ്ത്ര വിഷയങ്ങൾ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ അഹ്കാമുകൾ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ ഹറാം ഹലാലുകൾ അടിസ്ഥാനമാക്കി, ഇങ്ങനെ കർമ്മങ്ങൾക്കും വിധികൾക്കും അനുസരിച്ച് അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഏത്? സുനനുകൾ. അതിനുദാഹരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നസായി, സുനൻ നസായി, സുനൻ ഇബ്നു മാജാ, സുനൻ തുർമുദി. അപ്പൊ ഇതാണ് സുനനുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് സുനൻ. അതിൽ വിധികളെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ ഹദീസുകളിൽ പ്രധാനമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്തായിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട കർമ്മശാസ്ത്രപരമായ അല്ലെങ്കിൽ ഹറാം ഹലാലുകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട, വിധികളെക്കുറിച്ച് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് എന്ത്? സുനനുകൾ. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിതാബുകളുണ്ട്, അതിൽ ബാബുകളുണ്ട്, അതിന് ഉൻവാനുകൾ, തർജ്ജുമകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വരുന്നുണ്ടാവും. ഇനി ഓരോന്നും നമ്മൾ ഡീപ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ പറയണമെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ അതിൽ തന്നെ വേണ്ടി വരും. അപ്പൊ നമ്മൾ ചുരുക്കത്തിൽ ഇതിന്റെ പ്രാഥമികമായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ സിഹാഹ് പറഞ്ഞു, ജാമിയ പറഞ്ഞു, അല്ലെങ്കിൽ ജവാമിയ പറഞ്ഞു, സുനന് പറഞ്ഞു. ഇനി മൂന്നാമത്തേത് അൽ മുസന്നഫാത്. എന്താണ് മുസന്നഫാത്തുകൾ? നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള തരത്തിലുള്ള പ്രയോഗങ്ങൾ, മുസന്നഫാത്തുകൾ. ഹദീസുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ പറയും ഇബ്നു അബി ശൈബ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അബ്ദുർ റസാഖ് മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അത് സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറയലുണ്ടോ? അല്ലെങ്കിൽ അബ്ദുർ റസാഖ് സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അങ്ങനെ പറയലുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇബ്നു അബി ശൈബ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അല്ല. അവിടെ നമ്മള് മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ടെന്നേ പറയുള്ളൂ. അപ്പൊ അത് വേറൊരു വകുപ്പാണ്. എന്നാൽ അതിലുള്ളത് എന്താണ്? ഹദീസുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുണ്ട്. അപ്പൊ എന്താണ് അൽ മുസന്നഫാത്? അതിന്റെ ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥം വഹിയ കുതുബുൻ മുറത്തബതുൻ അലൽ അബ്വാബി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാബുകളുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ലാകിന്നഹ തഷ്തമിലു അലൽ ഹദീസിൽ മൗഖൂഫി വൽ ഹദീസിൽ മഖ്തൂഇ ബിൽ ഇളാഫതി ഇലൽ ഹദീസിൽ മർഫൂഇ. അഷദിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിൽ എന്തുണ്ടാകും? ഈ മുസന്നഫാത്തുകള് അത് ഈ ബാബുകളനുസരിച്ച് തിരിച്ചിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉണ്ടാകും, പക്ഷെ ആ ഹദീസുകൾക്ക് പുറമെ അതിൽ എന്തുണ്ടാവും? മക്തുആത്തുകൾ ഉണ്ടാകും, മൗഖൂഫാത്തുകൾ ഉണ്ടാകും, അതായത് സ്വഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ അതല്ലാത്തവരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകും. അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഏത്? മുസന്നഫാത്തുകൾ. അപ്പൊ അതിൽ മർഫു ഉണ്ടാവും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ സ്വഹാബികളിൽ നിന്ന് വന്നിട്ടുള്ളത് ഉണ്ടാകും. അതാണെന്ത്? മർഫുആത്ത്. മർഫു അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടുള്ളത്. മൗഖൂഫ് സ്വഹാബികളിൽ നിന്ന് വന്നിട്ടുള്ളത്. മഖ്തുആത്ത് അതായത് അഖ്വാലു സ്വഹാബ വഫതാവ അത്താബിഈൻ വഫതാ അത്ബാഉ അത്താബിഈൻ അഹ്യാൻ. ചില സന്ദർഭങ്ങളിൽ തബഉ താബിഈങ്ങളിൽ നിന്നുള്ളതും തിരിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളാണ് ഏത്? അൽ മുസന്നഫാത്ത്, അത് പല ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ അതിൽ ഇംസദാസിൽ നിന്നിട്ടുള്ള ഹദീസുകളുണ്ട്, സഹാബികളുടെ വാക്കുകൾ പ്രവൃത്തികളുണ്ട്, താബിഈങ്ങളിൽ നിന്നുള്ളതുണ്ട്, ചില സന്ദർഭങ്ങളിൽ തബഉ താബിഈങ്ങളിൽ നിന്നുള്ള അസറുകളും റിപ്പോർട്ടുകളും ഉണ്ടാകും. അതുകൊണ്ടാണ് അതിലെന്ത് പറയുന്നത്, അൽ മുസന്നഫാത്ത് എന്ന് പറയുന്നത്. ഇതാണ് മുസന്നഫാത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അടുത്തത് അൽ മുസ്തദ്റക്. മുസ്തദ്റക്ക് കേട്ടിട്ടുണ്ടാവും. എന്താ മുസ്തദ്റക്ക്? മുസ്തദ്റക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരും. ആരെ ഓർമ്മ വരിക? ഹാക്കിം, ഇമാം ഹാക്കിം. പ്രഗത്ഭനാണ് ഇമാം ഹാക്കിം. ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇമാം ഹാക്കിം സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഇമാം ഹാക്കിം സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറയാം. അല്ല, അപ്പത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്തദ്റക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? മുസ്തദ്റക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിന്റെ ഇസ്ലാഹി ആയിട്ടുള്ള അർത്ഥം, ഹുവ ജംഉൽ അഹാദീസ് അല്ലതീ തകൂനു അലാ ശർത്തി അഹദിൽ മുസന്നിഫീൻ വലം യുഖ്രിജുഹാ ഫീ കിതാബിഹി. ഇതാണ് പിന്നെ മുസ്തദ്റക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് ഒരു ഗ്രന്ഥകാരൻ, ഒരു മുഹദ്ദീസ്, അയാള് അയാളുടെ ഷർത്തിനനുസരിച്ചിട്ടായിരിക്കും ആ ഹദീസ് അതിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ടാകാം. നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ബുഖാരിക്ക് ഷർത്തുകളുണ്ട്, എന്നാ ബുഖാരിന്റെ ഷർത്തുകള് മൊത്തത്തിൽ ഇമാം മുസ്ലിം എടുത്തിട്ടുള്ള മുസ്ലിമിന് ഷർത്തുകളുണ്ട്, ഇങ്ങനെ അതിന്റേതായ ചില കാര്യങ്ങളുണ്ട്. ആ ഷർത്ത് അനുസരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളായിരിക്കും അവർ ആ ഹദീസിൽ ക്രോഡീകരിച്ചിട്ടുണ്ടാകാം. ഇപ്പൊ ബുഖാരി ബുഖാരിന്റെ ഷർത്ത് അനുസരിച്ചിട്ടുള്ള ഹദീസുകളാണ്, മുസ്ലിം മുസ്ലിമിന്റെ ഷർത്ത് അനുസരിച്ചിട്ടുള്ള ഹദീസുകളാണ്. എന്നാൽ അവര് അവരുടെ ഷർത്ത് അനുസരിച്ചിട്ടുള്ള ഹദീസുകൾ തന്നെ എല്ലാ ഹദീസുകളെയും ആ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഇമാം ബുഖാരി വെച്ചിട്ടുള്ള ഷർത്തുകൾക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ ഹദീസും അതിലുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പറയും മുത്തഫക്കുൻ അലൈഹി, അല്ലെങ്കിൽ മുസ്ലിമിന്റെ ഷർത്ത് അനുസരിച്ച് വന്നിട്ടുള്ള ഹദീസ്, ആ ഷർത്ത് അനുസരിച്ച് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവരാത്ത ഹദീസുകൾ ക്രോഡീകരിച്ചെടുത്തിട്ട് അത് വേറൊരു ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചെടുക്കുക. മനസ്സിലാണ്ടോ? അതാണ് ഇസ്തിദ്റാക്ക്. ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക. അപ്പൊ അവരുടെ ഷർത്ത് അനുസരിച്ചിട്ടുള്ള ഹദീസുകൾ തന്നെ അവരുദ്ധരിക്കാത്തത് മറ്റൊരാളെടുത്തിട്ട് വേറൊരു ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിക്കുക, അങ്ങനെ ഒരു ഹദീസിന്റെ ഗ്രന്ഥം ഉണ്ടാക്കുക. ഇതാണ് ഇത് മുസ്തദ്റക്ക്. ഇപ്പോ ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്ക്, അതിന്റെ പൂർണ്ണ പേരെന്താ? അൽ മുസ്തദ്റക്കു അല സ്വഹീഹൈനി എന്നുള്ളതാണ്. അൽ മുസ്തദ്റക്കു അല സ്വഹീഹൈനി എന്നുള്ളതാണ് ഇമാം ഹാക്കിന്റെ മുസ്തദ്റക്കിന്റെ പേര്. അതായത് ബുഖാരിയും മുസ്ലിമും അവരുടെ ഷർത്തുകൾക്കനുസരിച്ച് പിന്നെ ഉദ്ധരിക്കാത്ത, അവർ പറഞ്ഞ ഷർത്തുകൾക്കനുസരിച്ച് കൊണ്ടുവരാത്ത ഹദീസുകൾ ക്രോഡീകരിച്ചതാണ് ആര്? ഇമാം ഹാക്കിം ചെയ്തിട്ടുള്ളത്. അതാണെന്ത് മുസ്തദ്റക്ക് കൊണ്ടുദ്ദേശിക്കപ്പെടുന്നത്. അതാണ് മുസ്തദ്റക്ക്. അതുകൊണ്ട് ഹാക്കിമിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കും, എന്നിട്ട് എന്താ പറയാ? സ്വഹീഹുൻ അല ഷർത്തൈനി, സ്വഹീഹുൻ അല ഷർത്തൈനി വലം യുഖ്രിജാഹു, അങ്ങനെ പറയാം. എന്താണ്? ഈ ഹദീസ് സ്വഹീഹാണ്. ആരുടെ ഷർത്ത് അനുസരിച്ചിട്ട്? ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നിബന്ധനകൾ അനുസരിച്ചിട്ട് ഈ ഹദീസ് സ്വഹീഹാണ്. വലം യുഖ്രിജാഹു, എന്നാൽ അവർ രണ്ടുപേരും അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് ഉദ്ധരിച്ചിട്ടില്ല. എന്നിട്ടല്ല നിങ്ങള് ഹാക്കിമിന്റെ മുസ്തദ്റക്ക് എടുത്തു നോക്കി, അതുവരെ ഹദീസ് ഉദ്ധരിച്ചാൽ കാണാ ആ ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് സ്വഹീഹുൻ അല ഷർത്തി ഷൈഖൈൻ വലം യുഖ്രിജാഹു. അതായത് ഈ ഹദീസ് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഷർത്തൊത്ത ഹദീസാണ്, എന്നാൽ അവരെന്ത് ചെയ്തിട്ടില്ല, അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് ഉദ്ധരിച്ചിട്ടില്ല, ആ ഹദീസ് കൊണ്ടുവന്നിട്ടില്ല. അതേപോലെ തന്നെ സ്വഹീഹുൻ അല ഷർത്തിൽ ബുഖാരി വലം യുഖ്രിജുഹു, ഈ ഹദീസ് ബുഖാരിയുടെ ഷർത്ത് അനുസരിച്ചിട്ട് സ്വഹീഹാണ്, എന്നാൽ ബുഖാരി അത് ഉദ്ധരിച്ചിട്ടില്ല. അതേപോലെ തന്നെ വേറെ ചില സ്ഥലത്ത് അദ്ദേഹം പറയും സഹീഹുൻ അലാ ഷർത്തി മുസ്ലിം വലം യുഹദ്ദിജു, ഈ ഹദീസ് മുസ്ലിമിന്റെ ഷർത്ത് അനുസരിച്ചിട്ട് സഹീഹാണ്, എന്നാലും മുസ്ലിം അത് ഉദ്ധരിച്ചിട്ടില്ല. ഈ രൂപത്തിൽ അങ്ങനെ വന്നിട്ടുള്ളത് സഹീഹാണ്. എന്നാൽ ഹാക്കിം എന്ത് ചെയ്തിട്ടുണ്ട്, വേറെയും ചില ഹദീസുകൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് ഹാക്കിമിന്റെ മുസ്തദറക്ക് പറയുമ്പോൾ അതിൽ വിശദീകരിക്കാം. വേറൊരുപാട് ലൈഫായിട്ടുള്ള ഹദീസുകൾ അതിലുണ്ട്. അത് അദ്ദേഹം പറയുമ്പോൾ എന്ത് പറയും, അങ്ങനെ തന്നെ പറയും ചെയ്യും. ആ ഹദീസ് പറയുമ്പോൾ അദ്ദേഹം വേറെ രൂപത്തിലാണ് പറയാം. ഏത് അദ്ദേഹം സ്വഹീഹാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഹദീസുകൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, കാര്യങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് പറയാം. അപ്പൊ ഇതാണ് എന്ത്, മുസ്തദറക്ക്. ഇതിനാണ് മുസ്തദറക്ക് എന്ന് പറയുന്നത്. അപ്പൊ എത്ര വകുപ്പുകൾ പറഞ്ഞു, ഏതെല്ലാം പറഞ്ഞു? നമ്മൾ പറഞ്ഞത് ഒന്ന് അസ്സിഹാഹ്, രണ്ട് അൽ ജവാമിഅ്, മൂന്ന് അസ്സുനൻ, നാല് അൽ മുസന്നഫാത്ത്, അഞ്ച് അൽ മുസ്തദറക്ക്. എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാണ്. അപ്പൊ ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഒരേ രൂപത്തിലല്ല ഉലമാക്കള് മഹദീസീങ്ങൾ ഗ്രന്ഥകാരന്മാർ ക്രോഡീകരിച്ചിട്ടുള്ളത് എന്നർത്ഥം. അപ്പൊ ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി ഇതല്ലാത്ത വേറെ ചില വകുപ്പുകൾ കൂടിയുണ്ട്, മുജമുണ്ട്, അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. അതേപോലെ തന്നെ ഇമാം മാലിക്കിന്റെ മുഅത്ത, അത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഇതേ പരിധിയിൽ തന്നെയാണ് കൂടുക. ഏത് മുഅത്ത, അതിൽ അദ്ദേഹം മുഅത്തനെ കുറിച്ചാണ് നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാനുള്ളത്. അപ്പൊ ആ സന്ദർഭത്തിൽ നമുക്കത് പറയാം. അപ്പൊ ഇന്ന് ഇതാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇതായിരിക്കും സാധാരണ നമ്മൾ ദർസുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള ചില പ്രയോഗങ്ങൾ. ഇത് വളരെ പ്രാഥമികമായിട്ട് ഹദീസുകളെ സംബന്ധിച്ച് ഒരാൾ അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അടിസ്ഥാനപരമായി ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചർച്ച നമ്മളിവിടെ നിർത്തുകയാണ്. കാരണം നമ്മളിത് പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ പറയാം സ്വഹീഹുൽ ബുഖാരി, അതെന്താ സ്വഹീഹ്, അതിനെന്താ സ്വഹീഹ് പറഞ്ഞു, മറ്റിനെന്താ സുനൻ പറയണത്, അതിനെന്താ മുസന്നഫ് പറയണത്, അതെന്താ ഹാക്കിമിന്റെ മുസ്തദറക്ക് എന്ന് പറയണത്. ആ സംശയങ്ങളെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങാണ്. ഇൻഷാല്ലാ ആദ്യമായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇമാം മാലിക്കിന്റെ മുഅത്ത, എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി വിശദീകരിക്കാം. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇൻഷാല്ലാ അടുത്ത കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഖുർആൻ സുന്നത്ത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖുർആനും സുന്നത്തും മനസ്സിലാക്കി ആ ഇൽമ് നേടുന്നവരുടെ കൂട്ടത്തിൽ, ആ ബർക്കത്തും അനുഗ്രഹവും നേടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി മാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വ ഫിൽ ആഖിറതി ഹസനത്തൻ വ ഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.